ഇന്ന് നാം പഠിക്കുന്ന യെഹെസ്കേൽ പ്രവചനം 31 32 അധ്യായങ്ങളിൽ പരാജയപ്പെട്ട നേതൃത്വത്തിനും ശിക്ഷ ഏറ്റുവാങ്ങിയ ഫറവോന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഏതെങ്കിലും തലത്തിൽ നേതൃത്വം നൽകേണ്ട വ്യക്തിയല്ലേ താങ്കളും? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇത് പഠിക്കുവാൻ ശ്രമിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 29 അധ്യായങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. 29 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ മിസ്രയീമിനെതിരെയുള്ള ന്യായവിധികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നു. ഈ 4 അധ്യായങ്ങൾ മാത്രമല്ല, യെശയ്യാവ്, യിരെമ്യാവ്, ചെറിയ പ്രവാചകന്മാർ എന്നിവരുടെ പുസ്തകങ്ങളിലും മിസ്രയീമിനെക്കുറിച്ചുള്ള ദൂതുകളുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമാണല്ലോ. ഇസ്രായേലിന്റെ ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് മിസ്രയീം. മിസ്രയീം ഈ സമയത്ത് ഇസ്രായേലിന്റെ ദേഹത്തെ ഒരു മുള്ളായിരുന്നു എന്നത് തികച്ചും വിരോധാഭാസമായിരിക്കുന്നു. യെഹെസ്കേൽ 31 അധ്യായത്തിൽ മിസ്രയീം രാജാവായ ഫറവോന്റെ വീഴ്ചയെ നാം കാണുന്നു. ഇത് വിവരിച്ചിരിക്കുന്നത് ദൃഷ്ടാന്ത രൂപത്തിലാണ്. ഫറവോനെയും അവന്റെ പ്രജകളെയും ഇത് പ്രതിനിധീകരിക്കുന്നു. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മിസ്രയീമിലെ ഫറവോയുടെ വലിമയെയും മഹത്വത്തെയും വിവരിക്കുന്നു. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വൃക്ഷത്തിന്റെ ദൃഷ്ടാന്തത്തിലൂടെ മിസ്രയീമിന്റെ വീഴ്ചയാണ് വിവരിക്കുന്നത്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വൃക്ഷത്തിന്റെ വീഴ്ചയിലുള്ള വിലാപവും അതുമൂലം ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഉയർന്നു വന്ന നടുക്കത്തെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം എത്ര പ്രധാനപ്പെട്ട പുസ്തകമാണെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ പുസ്തകം ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, ദൈവം വിശുദ്ധനാകുന്നു എന്നും താൻ പാപത്തെ ന്യായം വിധിക്കുമെന്നും വെളിപ്പെടുത്തുന്ന പുസ്തകമാണിത്. ഇപ്പോൾ ദൈവം കരുണാസമ്പൂർണനാണ്, അവൻ ദയയുള്ളവനാണ്, മനുഷ്യവർഗത്തെ അവൻ സ്നേഹിക്കുന്നു, ആരും നശിച്ചു പോകാതെ മനുഷ്യകുലം മുഴുവൻ രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ പാപത്തെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. അവൻ അതിൽ ശ്രദ്ധാലുവാണ്. താങ്കൾ അവന്റെ ഔദാര്യമായ വാഗ്ദാനത്തെ നിരസിക്കുന്നു എങ്കിൽ അവന്റെ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ താങ്കൾക്കൊരിക്കലും കഴിയില്ല. ഇസ്രായേലിന് സംഭവിച്ചത് അതായിരുന്നു. മിസ്രയീമിന് സംഭവിച്ചത് അതായിരുന്നു. തനിക്ക് ലഭിച്ച വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിസ്രയീം ന്യായം വിധിക്കപ്പെട്ടത്. മിസ്രയീമിന് വളരെയധികം ദൈവീക വെളിച്ചം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഫറവോന്റെ വലിമയെയും മഹത്വത്തെയും വിവരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെഹെസ്കേൽ പ്രവചനം 31 അധ്യായത്തിന്റെ 2 വാക്യം: മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? മിസ്രയീമിന്റെ ഔന്നത്യത്തെ ദൈവം അംഗീകരിച്ചു. മിക്കവാറും 2 സഹസ്രാബ്ദത്തോളം ഈ വിശാല സാമ്രാജ്യം ലോകത്തിന്മേൽ ആധിപത്യം നടത്തിയിട്ടുണ്ട്. മിസ്രയീം ലോകത്തിന്റെ അപ്പത്തൊട്ടിയായിരുന്നു എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാരണം അതിന് മഴയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുടെ ധാന്യവിളകളെ നനയ്ക്കേണ്ടതിനായി നൈൽ നദി ഓരോ വർഷവും കരകവിഞ്ഞൊഴുകുമായിരുന്നു. ഭയങ്കരമായുള്ള ധാന്യവിളവുകൾ അവിടെ അന്ന് ലഭ്യമായിരുന്നു. 3 വാക്യത്തിലേക്ക് വരാം. 31 അധ്യായത്തിന്റെ 3 വാക്യം: അശൂർ ലെബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. അതിന്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു. ദൈവം പറയുകയാണ്, വടക്കുള്ള മഹാരാഷ്ട്രമായ അശൂർ, അതിനെ ഞാൻ ദേവദാരുവിനോട് ഉപമിക്കുന്നു എന്ന്. ഒരു വനത്തിൽ ഒന്നിൽ കൂടുതൽ മരങ്ങളുണ്ട് എന്ന് തീർച്ച. കാരണം ഒരു മരം മാത്രമായാൽ അത് വനമാകില്ലല്ലോ. അശൂർ മറ്റ് മരങ്ങൾക്ക് മീതെ വളർന്ന് അവയൊക്കെ തന്റെ കീഴിലാക്കി. എന്നാൽ അശൂരിനെ ദൈവം താഴെയിട്ടു. ഈ സന്ദേശം ഫറവോനും അവന്റെ ജനത്തിനും കിട്ടേണ്ടിയിരിക്കുന്നു. ഫറവോയും ഒരു വലിയ വൃക്ഷമാണ്. എല്ലാറ്റിനെയും അവൻ കീഴടക്കിയിരിക്കുന്നു. മിസ്രയീമിലെ ജനങ്ങൾ ഉന്നതരാണ്. എന്നാൽ ഇപ്പോൾ അവരൊക്കെയും താളടിയാകാൻ പോകുന്നു. 29 അധ്യായത്തിൽ നാം കണ്ടതുപോലെ മിസ്രയീം ഒരു ഹീനരാജ്യമാകാൻ പോകുന്നു. അതെ, 2000 വർഷത്തോളമായി ഇന്ന് അതൊരു ഹീനരാഷ്ട്രമായി തുടരുന്നു. അതൊരിക്കലും ഇനിയും ഒരു ലോക സാമ്രാജ്യമാകെയില്ല. ഇനിയും ഫറവോന്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ 10 വാക്യം വായിക്കാം. 31 അധ്യായത്തിന്റെ 10 വാക്യം: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി. അതിൻ്റെ ഹൃദയം തൻ്റെ വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവൻ്റെ കയ്യിലേൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും, അതിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന പ്രയോഗം വീണ്ടും കാണുന്നു. ഈ അധ്യായത്തിന്റെ വിഭജനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് ഫറവോ അഹങ്കാരത്തിൻ്റെ ആ ഗർവിൽ ഉയരുന്നതാണ് നാം കാണുന്നത്. നോക്കുക, ഗർവ് മനുഷ്യഹൃദയത്തിലാണ്. ഫറവോന് തൻ്റെ അപകടത്തിൻ്റെ അവസ്ഥ കാണാൻ കഴിയാതെ വണ്ണം ഉന്നത ഭാവം അവൻ്റെ കണ്ണുകളെ മൂടിയിരിക്കുന്നു. അതിൻ്റെ ഫലം എന്താകുന്നു എന്ന് നോക്കുക, 11-ാം വാക്യം ഞാനത് വായിച്ചല്ലോ. അതിൽ പറയുകയാണ്, അവൻ ആകെ നശിപ്പിക്കപ്പെടുമെന്ന്. ചരിത്രത്തിൽ ഈ പ്രത്യേക സമയത്ത് രാഷ്ട്രങ്ങളിൽ മഹാശക്തനായവൻ ആരാണ്? നെബുക്കനേസർ. അതെ, ബാബേൽ രാജാവ്. ഇവിടെ സാത്താനെക്കുറിച്ചാണ് യെഹെസ്കേൽ പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം വർഷങ്ങളായി സാത്താൻ മിസ്രയീമിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് സാത്താൻ അതിനെ തോൽപ്പിക്കാൻ വരും എന്ന് പറയുന്നത് തീരെ പുതുമയുള്ള കാര്യമല്ല, യുക്തവുമല്ല. ഈ ബലവാനായവൻ നെബുക്കനേസർ തന്നെ ആയിരുന്നുവോ എന്ന കാര്യം ഉറപ്പാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം വായിക്കുക. ദാനിയേൽ നെബുക്കനേസറിനോട് പറഞ്ഞു, നീയാകുന്നു സ്വർണത്തല, ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആരെക്കുറിച്ചാണ് ദൈവം ഇത് പറയുന്നത്? മിസ്രയീമിലെ ഫറവോനെ കുറിച്ച് തന്നെ. ദൈവം അവനോട് ഇടപെടാൻ പോവുകയാണ്. അവന്റെ ദുഷ്ടത നിമിത്തം ദൈവം അവനെ പുറത്ത് തള്ളിയിടാൻ പോകുന്നു. 12-ാം വാക്യം നോക്കിക്കാട്ടെ, ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു. അതിൻ്റെ കൊമ്പുകൾ മലകളിലും എല്ലാ താഴ്വരകളിലും വീണു. അതിൻ്റെ ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളുടെയും അരികത്ത് ഒടിഞ്ഞു കിടക്കുന്നു. ഭൂമിയിലെ സകല ജാതികളും അതിൻ്റെ തണൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചു പോയി. നോക്കുക, ലോകശക്തിയായിരുന്ന മിസ്രയും വെട്ടിയിട്ടതുപോലെ നിലം പതിക്കാൻ പോകുന്നു. കാരണം അതിന്റെ ഗർവ്, അതിന്റെ ദുഷ്ടത, അതിന്റെ വീഴ്ച ലോകത്തിന് ഒരു നടുക്കമായിരിക്കും. തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഇനി നാം കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഇതുവരെ കണ്ടത് ശ്രദ്ധേയമല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അതല്ല അർത്ഥമാക്കുന്നത്. കുറെ കൂടി നാം ശ്രദ്ധിക്കേണ്ട ഭാഗം എന്നർത്ഥം. താങ്കൾ ദൈവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുന്നു എങ്കിൽ ഇവിടെ അല്പസമയം ചെലവഴിക്കാൻ തന്നെ ഞാൻ ശുപാർശ ചെയ്യുകയാണ്. 15-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടിനിൽപ്പാൻ തക്കവണ്ണം അതിൻ്റെ നദികളെ തടുത്തു. അതുനിമിത്തം ഞാൻ ലെബാനോനെ കറുപ്പുടിപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അതുനിമിത്തം ക്ഷീണിച്ചുപോയി. ഇവിടെ പാതാളം എന്ന ഈ വാക്ക്, ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഷിയോൾ, അതാണ് പരാജയത്തിലേക്കും മരണത്തിലേക്കും താണുപോകാനിരിക്കുന്ന ഫറവോനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഷിയോൾ എന്നതിന് ശവക്കുഴി എന്നും അന്ന് അർത്ഥം കൽപ്പിച്ചിരുന്നു. എന്നാൽ ഷിയോൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അദൃശ്യ ലോകം, അറിയപ്പെടാത്ത സ്ഥലം, അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ വാസസ്ഥലം എന്നൊക്കെയാണ്. കേവലം മൃതശരീരം മറവ് ചെയ്യുന്ന കല്ലറ എന്നതല്ല, മരണശേഷം ആത്മാക്കൾ ചെന്നെത്തുന്ന ഒരു സ്ഥലമാണത്. ഇതേക്കുറിച്ച് ശലോമോൻ പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ശരീരം മണ്ണിൽ മടങ്ങിച്ചേരുന്നു, എന്നാൽ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവൻ സഭാപ്രസംഗി 12:7 ഇങ്ങനെ പറഞ്ഞു, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മനുഷ്യ ശരീരം ഈ ലോകത്തിൽ വെറും പൊടി മാത്രമാണ്. മനുഷ്യനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിച്ചേ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. പ്രിയ സുഹൃത്തെ, ഈ ലോക ജീവിതത്തിൽ നാം എത്ര നിസ്സാരന്മാരാണെന്നറിയാമോ? എങ്കിലും നാം എത്ര അധികം വമ്പ് പറയുന്നു, എത്ര ആത്മപ്രശംസ നടത്തുന്നു അല്ലേ? അടുത്ത ശ്വാസം എടുക്കാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഓ, ദൈവത്തോട് നാം എത്ര ആശ്രയത്വമുള്ളവരായിരിക്കേണ്ടതാണ്. ചിലപ്പോൾ നാം പൊടിയാകുന്നു എന്ന കാര്യം നാം അങ്ങ് മറന്നുപോകും അല്ലേ? പൊടി പൊടിയിൽ തന്നെ പറ്റിപ്പിടിച്ചാൽ അതെന്താണ്? ചെളി. ഒരു കാര്യം നാം ഓർക്കണം, നാം എത്രമാത്രം നമ്മിൽ തന്നെ ഒട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നുവോ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുവോ, ഓർക്കുക അത് പൊടിയാണ്, ചെളിയാണ്, എറും ചെളിയാണ്. നമ്മുടെ ശരീരത്തെ മണ്ണിൽ വെച്ചാൽ അത് പൊടിയിലേക്ക് ചേരും. നമ്മിൽ ആർക്കും പുഴുവരിക്കാത്ത, ദ്രവിച്ചു പോകാത്ത ശരീരങ്ങളില്ല. പൊടി മേനിയെന്നോ പുഴുമേനിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാനേ ഈ ശരീരത്തിന് വിലയുള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ ശരീരം ഉറങ്ങുന്നു എന്ന്. 1 തെസ്സലോനിക്കർ 4:13 അപ്പോസ്തലനായ പൗലോസും പറഞ്ഞത് ഭൗതിക ശരീരം ഉറങ്ങുകയാണ് എന്നത്രേ. നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ പോകുന്നത് എവിടേക്കാണ്? അവരും പോകുന്നത് ഷിയോളിലേക്കാണ്, അദൃശ്യ ലോകത്തിലേക്ക്, അതെ, പാതാളത്തിലേക്ക്. ഒരു ഉപമയിലൂടെ നാം അത് അറിഞ്ഞിട്ടുണ്ട്. വെറും ഉപമയാണ് എന്ന് അതിനെ പറയാൻ കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ജീവിത കഥ തന്നെയാണത്, മരിച്ചുപോയ രണ്ട് മനുഷ്യരെ കുറിച്ചുള്ള കഥ. ഓർക്കുന്നില്ലേ Luke 16:19-31 വാക്യങ്ങളിൽ കാണുന്ന ധനവാന്റെയും ലാസറിന്റെയും കഥ? പാതാളം രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നത്രേ അതിൽ വ്യക്തമാക്കുന്നത്. ഒന്നിന് യാതനാസ്ഥലം എന്ന് പേർ പറയുന്നു, നമ്മുടെ ആ ധനവാൻ ചെന്നു ചേർന്നത് അവിടെയായിരുന്നു. രണ്ടാമത്തെ ഭാഗത്തിന് പറയുന്നത് അബ്രഹാമിന്റെ മടി എന്നാണ്, അവിടെയാണ് യാചകൻ മരിച്ചപ്പോൾ എത്തിച്ചേർന്നത്. യാതനാസ്ഥലം എന്നത് നരകമെന്നോ തീപ്പൊയ്കയെന്നോ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, പുതിയ നിയമത്തിൽ പറയുന്ന നരകമല്ല ഈ യാതനാസ്ഥലം. ഇത് നാം പ്രത്യേകം ഓർക്കണം. മിക്കവാറും മരിച്ചുപോയവർക്കുള്ള താൽക്കാലിക വസതിയായിരുന്നു പാതാളം. കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തപ്പോൾ പറുദീസയെന്നോ അബ്രഹാമിന്റെ മടിയെന്നോ വിളിക്കപ്പെട്ടിരുന്ന പാതാളത്തിന്റെ ഈ ഭാഗം ശൂന്യമാക്കിയിട്ടുണ്ട്. അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നവർ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നു. Ephesians 4:8-10 വാക്യങ്ങളിൽ പറയുന്നത് ശ്രദ്ധിക്കൂ, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങി അവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. എന്നാൽ യാതനാസ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലം ശൂന്യമാക്കപ്പെട്ടിട്ടില്ല കേട്ടോ. വലിയ വെള്ളസിംഹാസനത്തിന് മുൻപിൽ അന്ത്യ ന്യായവിധിക്ക് സകലരും നിൽക്കേണ്ടി വരുന്ന സമയം വരെയും യാതനാസ്ഥലം ശൂന്യമാകയില്ല. വെളിപാട് പുസ്തകം 20:11-15 വാക്യങ്ങൾ വായിക്കുക. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഫറവോ പാതാളത്തിലേക്ക് പോകുന്നു എന്ന് എഹെസ്കേൽ പറയുന്നതിനെ ശ്രദ്ധിക്കുക. ഓർക്കുക, ഫറവോന്റെ ഇവിടെയുള്ള ശരീരത്തെക്കുറിച്ചല്ല ദൈവം പറയുന്നത്. ശവക്കുഴി മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങുന്നു. എന്നാൽ മനുഷ്യന്റെ ആ ഭൗതിക ഭാഗം, അതായത് അവസാനമില്ലാത്ത ആത്മാവ്, അത് പാതാളത്തിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടിനിൽപ്പാൻ തക്കവണ്ണം അതിൻ്റെ നദികളെ തടുത്തു. അത് നിമിത്തം ലെബാനോനെ ഞാൻ കറുപ്പുടിപ്പിച്ചു. അതെ, അവൻ മരിച്ചപ്പോൾ ലോകം മുഴുവനും വിലാപം കഴിച്ചു എന്ന് ഫൊയ്നീക്കയിലെ വലിയ രാഷ്ട്രമായിരുന്ന ലെബാനോൻ വരെ വലിയ വിലാപം ഉയർന്നിരുന്നു എന്ന് കാണുന്നു. മിസ്രയീം തകർന്നു വീണപ്പോൾ ലോകരാഷ്ട്രങ്ങൾ വിലപിച്ചു. അവയൊക്കെയും മിസ്രയീമിനെ ആശ്രയിച്ചിരുന്നു. അവരുടെ സാമ്പത്തിക നില അടിസ്ഥാനപ്പെട്ടിരുന്നത് മിസ്രയീമിലായിരുന്നു. അതിൻ്റെ സഖ്യ രാഷ്ട്രങ്ങൾ അതിനെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോഴിതാ അതൊക്കെ തകിടം മറിഞ്ഞിരിക്കുന്നു. എന്തൊരു ചിത്രമാണല്ലേ. 16 നോക്കിക്കാട്ട്, ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അതോ ഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. ഇപ്പോഴിതാ ആ മരം, അതെ, ഫറവോനെ പ്രതിനിധീകരിക്കുന്ന മരം താഴെ വീണിരിക്കുന്നു. ഫറവോൻ എവിടേക്ക് പോകും? പാതാളത്തിലേക്ക്. അവിടെ അവന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നോക്കുക. 18:18 അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു? എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. വാളാൽ നിഹിതന്മാരായവരോടുകൂടെ നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും. ഇത് ഫറവോനും അവന്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവൻ ചിലത് അവിടെ കണ്ടെത്തിയിരിക്കുന്നു. മരണത്തിന് സ്ഥിതി സമത്വമുണ്ട് കേട്ടോ. നാം എത്ര ശ്രമിച്ചിട്ടും ശരിയാകാത്ത സോഷ്യലിസം. സമത്വത്തെക്കുറിച്ച് നാം ഇന്ന് ധാരാളം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ പണക്കാരനെയും പാവപ്പെട്ടവനെയും കറുത്തവനെയും വെളുത്തവനെയും പുരുഷനെയും സ്ത്രീയെയും സമൂഹത്തിൽ ഉന്നതരെയും താഴെക്കിടയിലുള്ളവരെയും മരണത്തെപ്പോലെ തമ്മിൽ ഇണക്കാൻ കഴിയുന്ന മറ്റെന്തുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ മുതലാളിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവനാണ് പണിക്കാരൻ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരെയും ഒറ്റ കുഴിയിലിട്ടാലും ഒരു കുഴപ്പവുമില്ല. ഈ മരിച്ചവർ രണ്ടും എതിർക്കില്ല, ഒരുപക്ഷെ വീട്ടിലുള്ളവർ എതിർത്തു എന്ന് വന്നേക്കാം. ഈ മരിച്ചവർക്ക് യാതൊരു പരാതിയുമില്ല. മരണം എല്ലാവരെയും ഒരേ നിലയിലാക്കുന്നു. അത് കുഴിയിൽ മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ആത്മാവിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നിരീശ്വരവാദിയായ ഒരാൾ എന്നോട് പറഞ്ഞു, മൃഗങ്ങളെപ്പോലെ തന്നെ മനുഷ്യനും മരിക്കുന്നു, അതോടെ അവൻ തീരുന്നു എന്ന്. മരണത്തിന് ശേഷം പിന്നെ ഒരു ജീവിതമേ ഇല്ല എന്ന്. കൊള്ളാം. പാതാളത്തിൽ ചെന്ന് ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ചവരെ എല്ലാം കണ്ട് അവൻ ആശ്ചര്യപ്പെടാൻ പോവുകയാണ്. അവർ അവിടെ ഒരേ നിരയിലായിരിക്കും, സമ്പൂർണ്ണ സമത്വത്തിൽ. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരുടെ എല്ലാ ആത്മാക്കൾ അവിടെ ഉണ്ടായിരിക്കും. അവർ പാപികളായതുകൊണ്ട് മാത്രമല്ല രക്ഷകനായ ക്രിസ്തുവിനെ ത്യജിച്ചു എന്ന പാപമാണ് സുഹൃത്തെ. മനുഷ്യരെ പാതാളത്തിലേക്കും ഒടുവിൽ വെള്ള സിംഹാസനത്തിന്റെ മുൻപിലെ ന്യായവിധിക്കും തീപ്പൊയ്കയിലേക്കും ഒക്കെ തള്ളിവിടുന്നത്. കർത്താവായ യേശുക്രിസ്തു തന്നെ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:9 തന്നിൽ വിശ്വസിക്കാത്തതത്രേ അവരുടെ പാപം എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കാതിരിക്കുക എന്നത് എത്ര ഭയങ്കരമാണ്. അനേകരും ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ പേരിൽ തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുമെന്നാണ്. നേർച്ചയും കാഴ്ചയും വഴിപാടും ദാനധർമ്മങ്ങളും ഒക്കെ നടത്തി തങ്ങൾ ദൈവത്തോട് അടുത്തവരായിരിക്കുന്നു എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഈ തെറ്റായ ധാരണ വാസ്തവത്തിൽ അവരെ ഏറ്റവും വലിയ ആപത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകുന്നു. ഓ, ഞാൻ നേരെ ദൈവത്തിന്റെ അടുത്തെത്തും, ഞാൻ ഒരു നല്ല മതാനുസാരിയായിരുന്നിട്ടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ തങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ട ഒരുവന്റെ മുമ്പിൽ ഒരിക്കൽ അവർ നിൽക്കേണ്ടി വരുമ്പോൾ അന്ന് അവർക്ക് മനസ്സിലാകും തങ്ങളുടെ പ്രവൃത്തി ദൈവം കണ്ടിട്ടില്ല, അതൊരിക്കലും അംഗീകരിച്ചിട്ടില്ല, ഒരിക്കലും കണക്കാക്കിയിട്ടില്ല എന്ന്. തങ്ങൾക്കൊരു പാപ പ്രകൃതിയാണുള്ളതെന്ന് അപ്പോൾ അവർ മനസ്സിലാക്കും. അതിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് അപ്പോൾ മാത്രമേ അവർക്ക് അറിയുവാൻ സാധിക്കൂ. അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന്. എന്റെ സുഹൃത്തെ, ദൈവം അവരെ എവിടേക്കായിരിക്കും അയക്കുക? ഈ ജീവിതത്തിൽ വെച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവനായി ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. താങ്കൾ ഇതുവരെയും അവനായി ഹൃദയം നൽകിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ഇന്ന് അവനെ താങ്കളുടെ ജീവിതത്തിൽ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. ഇനിയും 32 നമുക്ക് ഒന്ന് പ്രവേശിച്ച് ചില വാക്യങ്ങൾ കൂടി നോക്കാം. 32:2-3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, ജാതികളിൽ ബാലസിംഹമായുള്ളവേ നീ നശിച്ചിരിക്കുന്നു, നീ കടലിലെ നക്രം പോലെ ആയിരുന്നു, നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെ കൊണ്ട് നിന്റെ മേൽ എന്റെ വലയെ വീശിക്കും, അവർ എന്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും. അതായത് സിംഹവും മുതലയും മിസ്രയീമ്യരുടെ ദൈവങ്ങളാണ്. അവർ അവയെ ആരാധിച്ചിരുന്നു. അവർ എന്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും എന്ന് ദൈവം പറയുമ്പോൾ അവനിവിടെ ഉദ്ദേശിക്കുന്നത്, ഈ നൈൽ നദിയിൽ നിങ്ങൾ വലയിറക്കി മീൻ പിടിക്കുന്നില്ലേ, അതുപോലെ നൈൽ നദിയിലെ മഹാനക്രമേ ഞാൻ നിന്നെ പിടിക്കാൻ പോവുകയാണ് എന്നത്രേ. നിനക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ നിന്നെ മാറ്റാൻ പോകുന്നു എന്നത്ര ദൈവം പറയുന്നത്. 11 നോക്കിക്കാട്ട്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവിന്റെ വാൾ നിന്റെ നേരെ വരും. ബാബേൽ രാജാവ് മിസ്രയീമിനെ പിടിച്ചടക്കും എന്ന് ദൈവം പറഞ്ഞു. ഫറോ വീണുപോയി, അവന്റെ കിടപ്പ് എവിടെയെന്ന് നോക്കുക. 18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, മനുഷ്യപുത്ര, നീ മിസ്രയീമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെയും ശ്രുതിപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് തള്ളിയിടുക. സൗന്ദര്യത്തിൽ നീ ആരെക്കാൾ വിശേഷപ്പെട്ടിരിക്കുന്നു, നീ ഇറങ്ങിച്ചെന്ന് അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്ക. അവിടെ ഇതാ അവൻ ചിലരെ കണ്ടുമുട്ടുന്നു. 22 വാക്യം, അവിടെ അശൂരും അതിന്റെ സർവ്വസമൂഹവും ഉണ്ട്, അവന്റെ ശവക്കുഴികൾ അവന്റെ ചുറ്റും കിടക്കുന്നു. അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണവർ തന്നെ. അതുമാത്രമല്ല, വേറെയും ചിലരെ അവനവിടെ കണ്ടു. 23-24 വാക്യങ്ങൾ. അവരുടെ ശവക്കുഴികൾ പാതാളത്തിന്റെ അങ്ങേയറ്റത്തിരിക്കുന്നു. അതിന്റെ സമൂഹം അതിന്റെ ശവക്കുഴിയുടെ ചുറ്റുമിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണിരിക്കുന്നു. അവിടെ ഏലാമും അതിന്റെ ശവക്കുഴിയുടെ ചുറ്റും അതിന്റെ സകല പുരുഷാരവും ഉണ്ട്. അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണു. അഗ്രചർമ്മികളായി ഭൂമിയുടെ അധോഭാഗത്തിറങ്ങിപ്പോയിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അവർ ഭീതി പരത്തി എങ്കിലും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ അവർ ലജ്ജ വഹിക്കുന്നു. ശ്രദ്ധിക്കുക, ശരീരങ്ങൾ ശവക്കുഴികളിൽ വെച്ച്, പക്ഷേ അവരൊക്കെയും ഒരു സ്ഥലത്ത് തന്നെ ചെന്നെത്തിയിരിക്കുന്നു, പാതാളത്തിൽ, അദൃശ്യ ലോകത്തിൽ. നഷ്ടപ്പെട്ടവരുടെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്തവരുടെ ഈ സ്ഥലത്തിന് യാതനാ സ്ഥലമെന്നത്രേ കർത്താവ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടവർ ആയിരിക്കുന്ന ഭാഗത്തെ അബ്രഹാമിന്റെ മടി എന്നാണ് കർത്താവ് വിളിച്ചത്. പിന്നീട് ക്രൂസിൽ വെച്ച് മാനസാന്തരപ്പെട്ട കള്ളനോട് പറഞ്ഞപ്പോൾ അതിനെ പർദീസ എന്ന് പറഞ്ഞു. പാതാളത്തിൽ ഫറവോൻ കണ്ട മറ്റു ചിലർ ഇതാ 26 വാക്യം നോക്കിക്കാട്ട്, 32 അധ്യായത്തിന്റെ 26 വാക്യം. അവിടെ മേശക്കും തുബലും അതിന്റെ സകല പുരുഷാരവും ഉണ്ട്. അതിന്റെ ശവക്കുഴികൾ അതിന്റെ ചുറ്റുമിരിക്കുന്നു. അവർ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയിരിക്കിയാൽ അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായിരിക്കുന്നു. ഏദോമും അവിടെ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. 29 വാക്യം. അവിടെ ഏദോമും അതിന്റെ രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരും ഉണ്ട്. അവർ തങ്ങളുടെ വല്ലഭത്വത്തിൽ വാളാൽ നിഹിതന്മാരായവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു. അവർ അഗ്രചർമ്മികളോടും കുഴിയിൽ ഇറങ്ങുന്നവരോടും കൂടെ കിടക്കുന്നു. ഇനി 32 വാക്യം കൂടി ശ്രദ്ധിച്ചാട്ട്, ഒടുവിലത്തെ വാക്യമാണല്ലോ. ഞാനല്ലോ അവന്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത്. ഫറവോനും അവന്റെ പുരുഷാരമൊക്കെയും വാളാൽ നിഹിതന്മാരായവരോടുകൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പാതാളം എന്ന് വിളിക്കപ്പെടുന്ന അദൃശ്യ ലോകത്തെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമേ യെഹെസ്കേൽ ഇവിടെ നമുക്ക് തരുന്നുള്ളൂ. ഓർക്കുക, ഈ സ്ഥലത്തിന്റെ ഒരു ക്ഷണിക വീക്ഷണം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇത് വെച്ച് ഒരു ദൈവശാസ്ത്രം മെനയുവാൻ താങ്കൾക്ക് കഴിയില്ല. കാരണം അദൃശ്യ ലോകത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കേവലം വളരെ ചെറിയ ഒരു ഒളിഞ്ഞുനോട്ടം മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം കാണാൻ മാത്രമേ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പ്രിയ സുഹൃത്തെ, മിസ്രയും അതിന്റെ നേതാവായ ഫറോ അവരുടെ ന്യായവിധി, ഇതിലൂടെ എത്ര വലിയ മുന്നറിയിപ്പാണ് ദൈവം ലോകത്തിന് നൽകുന്നത്. ദൈവപൈതലായ പ്രിയ സഹോദര സഹോദരി, ഇത് താങ്കൾക്കും മുന്നറിയിപ്പായിരിക്കുന്നു എന്നോർക്കണം. അഹങ്കാരവും ഗർവവും മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് ദൈവമക്കൾക്കിടയിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപത്തെ അത് ആരുടെ ജീവിതത്തിലായാലും ദൈവം കണ്ണടച്ചു വിടില്ല. അതിനെ ന്യായം വിധിക്കുവാൻ അവൻ മറന്നുപോകില്ല. ഉന്നത ഭാവവും നികളവും ഗർവവും ദൈവം വെറുക്കുന്നു. അത് മറ്റുള്ളവരിൽ കാണുന്നത് നമുക്ക് വെറുപ്പല്ലേ? പക്ഷേ ഇവ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അതിനെ വെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിങ്കിലേക്ക് അടുത്ത് ചെല്ലുക. അവൻ താങ്കളെ അത് വെറുക്കുവാൻ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ,